ഗീതാസാരം ലേഖകൻ സ്വാമി നിത്യാനന്ദ. ഭഗവാൻ രമണ മഹർഷി 42 ഭഗവത്ഗീതാ ശ്ലോകങ്ങളിലൂടെയാണ് ജിജ്ഞാസുക്കൾക്ക് വേണ്ടി ഗീതാസാരത്തെ പ്രകാശിപ്പിച്ചിരിക്കുന്നത്. ഗീതോപദേശത്തിൽ യോഗ സമന്വയമാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. ജ്ഞാനയോഗിയായിരുന്ന രമണ മഹർഷി ഒരു സാധകൻ ഗീതാനുസന്ധാനത്തിലൂടെ ജ്ഞാനാവസ്ഥയിൽ എങ്ങനെ എത്താമെന്ന് നിർദ്ദേശിക്കുന്നു. പ്രസ്തുത 42 ശ്ലോകങ്ങളിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഉപദേശങ്ങളായ കേവലം 41 ഗീതാശ്ലോകങ്ങളിലൂടെ ഗീതാഹൃദയത്തെ അദ്ദേഹം തുറന്നു കാണിക്കുന്നു. ത്യാഗമാണ് ഗീതാ സന്ദേശവും അതിൻ്റെ സാരവും. താൻ അല്ലാത്തതിനെയൊക്കെ ത്യജിക്കുന്നതാണ് യഥാർത്ഥ ത്യാഗം. സ്വജന പക്ഷപാതത്തിൽപ്പെട്ട് സ്വധർമ്മത്തെ മറന്ന് വിഷാദിക്കുന്ന ജീവനെ കൊണ്ട് ഗുരു തൻ്റെ ഉപദേശത്തിലൂടെ ആത്മാന്വേഷണം ചെയ്യിപ്പിക്കുന്ന രീതിയെയാണ് ഗീതാശാസ്ത്രം അവലംബിച്ചിരിക്കുന്നത്. അർജുനനെ പോലെ ഇതിലെ ഉപദേശങ്ങളിലെ സംശയനിവൃത്തി വരുത്തി ജീവിക്കുന്നവർക്ക് ഈ ശാസ്ത്രം വേണ്ട പോലെ പ്രയോജനപ്പെടും. ഗീതയുടെ ഹൃദയത്തിലെത്താൻ അത് പഠിക്കുന്ന ആൾ ഗീതാമാർഗത്തിലൂടെ സ്വന്തം ഹൃദയത്തിലെത്തിയാൽ മതിയാകും. തനിക്ക് തന്നിലേക്ക് പോകാനുള്ള വഴിയാണ് ഗീത കാണിച്ചു തരുന്നത്. രമണ മഹർഷിയുടെ ഉപദേശവും ജീവിതവും ഇതിൻ്റെ വ്യാഖ്യാനമായിരുന്നു. താൻ ആരെന്ന് ബോധിക്കല് തന്നെ യഥാർത്ഥ ജ്ഞാനം. ശരീരത്തെ താൻ എന്ന് തെറ്റിദ്ധരിക്കുന്നത് തന്നെ അജ്ഞാനത്തിൻ്റെ സ്വരൂപം. ശരീരം ക്ഷേത്രവും ശരീരത്തെ അറിയുന്നവൻ ക്ഷേത്രജ്ഞനുമാണ്. സർവഭൂതങ്ങളിലും ക്ഷേത്രജ്ഞനായിരിക്കുന്നത് ഭഗവാൻ തന്നെ. ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും വേറെ വേറെ അറിയാനുള്ള കഴിവ് തന്നെ ശരിയായ ജ്ഞാനം. ശരീരം സംസാരത്തെ അനുഭവിക്കാനും അനുഭവങ്ങളിൽ ദോഷദൃഷ്ടി മിഴിച്ച് അതിൽ നിന്ന് മുക്തി നേടാനുമുള്ള ഉപകരണമാണ്. ശരീരബോധം ഈശ്വരസ്മരണിയെ നശിപ്പിക്കുന്നു. ഭഗവാൻ സർവാന്തര്യാമിയും സർവഭൂതങ്ങളുടെ കാരണവും ആദിമധ്യാന്തങ്ങളിൽ ഒരുപോലെ വർത്തിക്കുന്നവനുമാണ്. ഭഗവാന്റെ സർവാത്മഭാവത്തെ അറിയണമെങ്കിൽ ഉറക്കത്തെ ജയിക്കലാണതിന് ആവശ്യമായിട്ടിരിക്കുന്നത്. വിഷയനിമഗ്നമായ ജീവിതമാണ് ഉറക്കം. ഉറങ്ങുന്നവന് ജാഗ്രതാവസ്ഥ മറയപ്പെട്ടിരിക്കുന്നത് പോലെ വൈഷയികന് ഈശ്വരൻ മറയപ്പെട്ടിരിക്കുന്നു. ദേഹോഹം ബുദ്ധിയാണ് ഈ മറവിക്കും മരണഭയത്തിനും ഹേതു. ജനിച്ചതെല്ലാം മരിക്കും, മരിക്കുന്നതെല്ലാം ജനിക്കുകയും ചെയ്യും. മരണഭയം നീങ്ങാൻ താൻ ജനിക്കുന്നവനും മരിക്കുന്നവനും അല്ലെന്ന് ബോധിക്കണം. ശരീരത്തോടുകൂടി ഉണ്ടായി നിലനിന്ന് ശരീരത്തോടെ മരിക്കുന്നവനല്ല താനെന്ന് ഉറപ്പുവരുത്തണം. ശരീര ഇന്ദ്രിയ മനോബുദ്ധികളുമെല്ലാം തൻ്റെ ദൃശ്യങ്ങളും താൻ അവയുടെ ദ്രഷ്ടാവ് മാത്രമാണെന്നും അറിയലാണ് അതിനുള്ള വഴി. അതായത് താൻ ആരെന്നുള്ള ചോദ്യത്തെ നിരൂപണം ചെയ്ത് താൻ അല്ലാത്തതിനെയൊക്കെ വിട്ട് തന്നിൽ തന്നെ എത്തിച്ചേരണം. അപ്പോൾ താൻ അജനും നിത്യനും ശാശ്വതനും പുരാണനും ശരീരം നശിക്കുമ്പോൾ അതോടുകൂടി നശിക്കുന്നവനുമല്ലെന്ന് അനുഭവപ്പെടും. ശരീരാന്തര്യാമിയായ ആത്മാവ് ശരീരത്തോട് ബന്ധപ്പെടുമ്പോൾ ബദ്ധനും ജനന മരണ ദുഃഖങ്ങളിൽപ്പെട്ട് ക്ലേശിക്കുന്ന ജീവനുമായി തീരുന്നു. അതേ ജീവൻ ശരീരബന്ധനത്തിൽ നിന്നും വിമുക്തനാകുമ്പോൾ സച്ചിദാനന്ദം അനുഭവിക്കുകയും താൻ സച്ചിദാനന്ദ സ്വരൂപനാണെന്ന് സാക്ഷാത്കരിക്കുകയും ചെയ്യുന്നു. ജ്ഞാനി മുക്തനാണ്. ജനനവും ജനിച്ചിട്ട് നിലനിൽക്കലും മരണവുമെല്ലാം ശരീരത്തിനാണെന്ന് ജ്ഞാനി മനസ്സിലാക്കുന്നു. ജ്ഞാനം ആത്മാവിൻ്റെ സ്വരൂപമാണ്. ആത്മാവിന് ജനന മരണങ്ങളില്ല. അതിനെ മുറിക്കാനോ ദഹിപ്പിക്കാനോ അലിയിക്കാനോ വരട്ടാനോ വധിക്കുവാനോ ആർക്കും ഒന്നുകൊണ്ടും സാധ്യമല്ല. അത് നിത്യമാണ്. എല്ലായിടത്തും ഒരുപോലെയുള്ളതാണ്. അത് എന്നെന്നും നിലനിൽക്കുന്നതും സർവാവലംബനവും നിശ്ചലവുമായ വസ്തുവാണ്. സർവത്തിലും ഒന്നുപോലെ വ്യാപിച്ചു നിൽക്കുന്ന അതിനെ നശിപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല. ഉള്ളതിന് നാശമില്ലെന്നും ഇല്ലാത്തതിന് ഉണ്മയില്ലെന്നും തത്വജ്ഞാനികൾ നേരത്തെ കണ്ടറിഞ്ഞിരിക്കുന്നു. സർവവ്യാപിയായ ആകാശം അതിൻ്റെ അത്യന്ത സൂക്ഷ്മതയാൽ ഒന്നിനോടും ചേർന്ന് ദുഷിക്കാതെ എന്നും ശുദ്ധമായി തന്നെ നിൽക്കുന്നുവല്ലോ. ആകാശത്തെക്കാളും സൂക്ഷ്മമായ ആത്മാവ് എല്ലാ ദേഹങ്ങളിലും വ്യാപിച്ച് എല്ലായിടത്തും വർത്തിക്കുന്നുവെങ്കിലും അതും ഒന്നിനോടും ചേരാതെ നിത്യശുദ്ധമുക്തമായി നിലകൊള്ളുന്നു. ആത്മാവിൽ സൂര്യനോ ചന്ദ്രനോ അഗ്നിയോ ഒന്നും പ്രകാശിക്കുന്നില്ല. അവയെല്ലാം ആത്മപ്രകാശത്താലാണ്. അതിലെത്തിയവർ പിന്നീട് പുനർജന്മം എടുക്കാറില്ല. അതുതന്നെ പരമപദം. അതിൻ്റെ പര്യായങ്ങളാണ് അവ്യക്തവും അക്ഷരവുമെല്ലാം. അഹങ്കാരമോഹങ്ങൾ ഇല്ലാത്തവരും സംഘദോഷങ്ങളാകുന്ന കാമക്രോധാദികളെ ജയിച്ചവരും ആത്മാവ് മാത്രമാണ് നിത്യസത്യമെന്ന് ഉറപ്പു വന്നിട്ടുള്ളവരും വിഷയസുഖങ്ങളിൽ താൽപ്പര്യമില്ലാത്തവരും സുഖദുഃഖാദി ദ്വന്ദ്വങ്ങളുടെ ബാധയില്ലാത്തവരുമായ ബുദ്ധിമാന്മാർ നാശമില്ലാത്ത ആത്മാനുഭൂതിയിൽ എത്തിച്ചേരുന്നു. എന്നാൽ ശാസ്ത്രവിധികളെ അവഗണിച്ച് തോന്നിയ പോലെ ജീവിക്കുന്നവർക്ക് ഈ ലക്ഷ്യപ്രാപ്തിയോ സുഖാനുഭൂതിയോ പരമഗതിയോ ഒന്നും ഉണ്ടാവുന്നില്ല. നശിക്കുന്ന ഭൗതിക വസ്തുക്കളിലെല്ലാം നശിക്കാതെ ഒരുപോലെ നിൽക്കുന്ന പരമേശ്വരനെ കണ്ടെത്തുന്നവനാണ് സത്യദൃഷ്ടിയുള്ളവൻ. ജീവന്റെ ആത്മാന്വേഷണം ഈ സത്യദൃഷ്ടി മിടിക്കുന്നത് വരെ തുടർന്നുകൊണ്ടേയിരിക്കും. ഈ ദൃഷ്ടിയുള്ളവർ വിശ്വരൂപിയായി ഭഗവാനെ സർവത്ര ദർശിക്കുന്നു. ഈ വിശ്വരൂപ ദർശനത്തിനാകട്ടെ ഏകാന്ത ഭക്തി അത്യന്താപേക്ഷിതമാണ്. ആ ഭക്തി കൊണ്ട് ഭഗവാനെ അറിയുന്നതിനും കാണുന്നതിനും ഭഗവാനുമായി ഐക്യം പ്രാപിക്കുന്നതിനും എല്ലാം ഇടയാകുന്നു. മറ്റെല്ലാം മറന്ന് മനസ്സ് ഭഗവദാകാരമായി തീരലു തന്നെ ഏകാന്ത ഭക്തിയുടെ സ്വരൂപം. ശ്രദ്ധാമയനാണ് ജീവൻ. മനസ്സിന് അനുരൂപമായിട്ടാണ് ജീവനിൽ ശ്രദ്ധ വരുന്നത്. അതായത് മനസ്സിൻ്റെ ഗുണഘടനയനുസരിച്ച് ശ്രദ്ധയും മാറിക്കൊണ്ടിരിക്കും. ഈശ്വരനിലും ഗുരുവിലും ശാസ്ത്രങ്ങളിലും ഉള്ള വിശ്വാസമാണ് ശ്രദ്ധയെന്ന് പറയുന്നത്. ശുദ്ധ മനസ്സിൻ്റെ ശ്രദ്ധയും ശുദ്ധവും ദൃഢവുമായിരിക്കും. ശ്രദ്ധയാണ് എല്ലാവരുടെയും സ്വഭാവത്തെ നിർണയിക്കുന്ന അതിപ്രധാന ഘടകം. ശ്രദ്ധയും ഭക്തിയും ഇന്ദ്രിയ മനോബുദ്ധികളുടെ സംയമനവും അന്തർമുഖതയും വേണ്ടവണ്ണമുള്ള സാധകരിൽ മാത്രമേ ജ്ഞാനം പ്രകാശിക്കുകയുള്ളൂ. ജ്ഞാനി താമസം വിന പരമമായ ശാന്തി അനുഭവിക്കുന്നു. കൂടാതെ ഏകാന്ത ഭക്തിയോടെ നിത്യവും മുടങ്ങാതെ ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തനെ ഭഗവാൻ ബുദ്ധിയോഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഭഗവാനിൽ ലയിച്ച് ഒന്നാവുന്നതിനെയാണ് ബുദ്ധിയോഗം എന്ന് പറയുന്നത്. ബുദ്ധിയോഗം കൊണ്ടും ഭഗവാനെ പ്രാപിക്കാം. ഇവിടെ ജ്ഞാനത്തെ തന്നെയാണ് ബുദ്ധിയോഗമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ സന്തോഷിക്കുന്നത് ഭക്തി കൊണ്ടാണ്. ഭഗവാൻ സന്തോഷിച്ചാലത്തെ ഫലമാകട്ടെ ജ്ഞാനാനുഭൂതിയുമാണ്, അജ്ഞാനനാശമാണ്. ജ്ഞാനം കൊണ്ട് ഒരാളിലെ അജ്ഞാനം നശിക്കുമ്പോൾ ജ്ഞാനം സൂര്യതുല്യം പ്രകാശിക്കും. സ്വയം പ്രകാശസ്വരൂപനാണ് ആദിത്യൻ. അതുപോലെ ജ്ഞാനവും തന്നെത്താനെ പ്രകാശിക്കുന്നതാണ്. ഈ ജ്ഞാനം പ്രകാശിക്കണമെങ്കിൽ സാധകൻ തൻ്റെ ബുദ്ധിക്കപ്പുറത്ത് കടക്കാനാവുന്ന സംയമം ശരീര ഇന്ദ്രിയ മനോബുദ്ധികളിൽ ആർജിക്കണം. ശരീരത്തെക്കാൾ ഇന്ദ്രിയങ്ങൾക്ക് സൂക്ഷ്മതയുണ്ട്. ഇന്ദ്രിയങ്ങളാണ് ശരീരത്തെ നിയന്ത്രിക്കുന്നത്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് മനസ്സാണ്. മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ അടക്കാൻ കഴിഞ്ഞാൽ അവയുടെ ബാധയില്ലാത്ത മനസ്സിൽ എത്താം. മനസ്സിനെ നിയന്ത്രിക്കുന്നത് ബുദ്ധിയാണ്. മനസ്സടങ്ങിയവൻ ബുദ്ധിതത്വത്തിൽ എത്തുന്നു. ബുദ്ധിതത്വം പ്രകൃതിതത്വം തന്നെയാണ്. ബുദ്ധിയെ നിയന്ത്രിക്കുന്നത് ആത്മാവാണ്. അതുകൊണ്ട് ബുദ്ധിവൃത്തിയടങ്ങിയവൻ ആത്മാവിലെത്തുന്നു. അതായത് അന്ധകരണമടങ്ങിയാൽ സർവാധിഷ്ഠാനവും സർവത്തിൻ്റെ ദ്രഷ്ടാവുമായ ആത്മാവ് തനിയെ പ്രകാശിക്കും. പ്രകൃതിക്കപ്പുറത്ത് എങ്ങും നിറഞ്ഞിരിക്കുന്ന ആത്മാവിനെ അറിഞ്ഞ് താനും ആത്മാവും ഒന്നായിത്തീരുമ്പോൾ പിടിച്ചടക്കാൻ പ്രയാസമുള്ള കാമമാകുന്ന ശത്രുവിനെ ജയിക്കാനും സാധിക്കും. കർമ്മവാസനകൾ ഉള്ളതുകൊണ്ടാണ് കാമാഗ്നി ജ്വലിച്ച് അജയമായ നിലയിലായിത്തീരുന്നത്. എന്നാൽ ജ്ഞാനാഗ്നി ജ്വലിച്ചാൽ അത് നല്ലവണ്ണം ജ്വലിപ്പിച്ചിട്ടുള്ള അഗ്നി വിറകിനെ എന്ന പോലെ കർമ്മവാസനകളെ എല്ലാം ദഹിപ്പിച്ച് ഭസ്മമാക്കുന്നു. ഇപ്രകാരം ദഹിക്കപ്പെട്ട കർമ്മവാസനയോടു കൂടിയവനിൽ ഏത് രൂപത്തിലുള്ള കർമ്മങ്ങളും ഫലേച്ഛയും സങ്കല്പങ്ങളോടും കൂടാതെ ഇരിക്കുന്നതിനാൽ അവനെ അറിവുള്ളവർ പണ്ഡിതനെന്നു പറയുന്നു. കാമക്രോധാദി സകല വികാരങ്ങളും നശിച്ച് ശുദ്ധമായ അന്ധകരണത്തോടു കൂടിയവരും ബ്രഹ്മനിഷ്ഠരുമായ ഇവരുടെ ചുറ്റുപാടുമുള്ള അന്തരീക്ഷം തന്നെ ബ്രഹ്മനിർവാണ സുഖം നിറഞ്ഞതായി ഭവിക്കുന്നു. എപ്പോഴും പ്രക്ഷുബ്ധവും വികാരകലുഷവുമായ മനസ്സുകൊണ്ട് എത്ര കാലം പ്രയത്നിച്ചാലും തത്വാനുഭൂതി സാധ്യമല്ലെന്നു തന്നെ പറയണം. അതിനാൽ മനോനിയന്ത്രണം നേടുകയാണ് ആദ്യം വേണ്ടത്. നല്ലവണ്ണം അന്തർമുഖമാക്കി ഹൃദയത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ബുദ്ധി കൊണ്ടു വേണം പതുക്കെ പതുക്കെ മനസ്സിനെ ആത്മാവിൽ ഏകാഗ്രമാക്കി നിർത്താൻ. അങ്ങനെ മനസ്സിനെ ആത്മാവിൽ ലയിപ്പിച്ച് ഒന്നും ചിന്തിക്കാതെ ഇരിക്കണം. ചിന്തകൾ ഉള്ളിടത്തോളം കാലം മനസ്സ് ചലിച്ചുകൊണ്ടേയിരിക്കും. മനസ്സ് ലക്ഷ്യം തെറ്റിപ്പോകുമ്പോൾ അതിനെ ബലാത്കാരേണ നിയന്ത്രിച്ച് ലക്ഷ്യത്തിൽ തന്നെ തിരികെ കൊണ്ടുവന്ന് ലയിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ വളരെ കാലം മുടങ്ങാതെ അഭ്യസിക്കുമ്പോൾ മനസ്സ് ആത്മാവിൽ ലയിച്ച് സാധകൻ യോഗാവസ്ഥയിൽ എത്തും. ഇങ്ങനെ ഇന്ദ്രിയ മനോബുദ്ധികളെ ജയിച്ച് ആത്മവശത്താക്കിയിട്ടുള്ള യോഗി കാമക്രോധാദികൾ കൂടാതെ ആത്മാരാമനായി കഴിയുന്നു. ആ അവസ്ഥയിൽ എത്തിയ ജീവൻ മുക്തൻ തന്നെയാണ്. അദ്ദേഹം ഒരേ ബ്രഹ്മത്തെ എല്ലായിടത്തും കാണുന്നു. സർവഭൂതങ്ങളെയും തന്നിലും എല്ലാ ഭൂതങ്ങളിലും തന്നെയും കണ്ട് അദ്വൈതഭാവത്തിൽ ബ്രഹ്മാനന്ദമത്തനായി തീരുന്നു. സ്വധർമാനുഷ്ഠാനത്തിലൂടെ മനഃശുദ്ധി വന്ന് അനന്യഭക്തിയോ ജ്ഞാനമോ പ്രകാശിക്കുന്നവരിലാണ് ഈ പരമാനുഭൂതി ഉണ്ടാവുന്നത്. അനന്യഭക്തന്റെ ഇഹപരങ്ങളായ എല്ലാ കാര്യങ്ങളും ഭഗവാൻ തന്നെ നിർവഹിച്ചു കൊടുക്കുന്നു. ആ ഭക്തൻ സർവാത്മാവും സർവാന്തര്യാമിയുമായ ഈശ്വരനെ ഒഴിച്ച് മറ്റൊന്നിനെയും ഒരു നിമിഷം പോലും ഒന്നിനു വേണ്ടിയും ആശ്രയിക്കുന്നില്ല. ആധ്യാത്മാനുഷ്ഠാനങ്ങൾ കൊണ്ട് നേടേണ്ട അവസ്ഥയും ഇത് തന്നെയാണ്. ഇവിടെ ജ്ഞാനവും ഭക്തിയും ഐക്യരൂപം പ്രാപിക്കുന്നു. ജ്ഞാനീ ഭക്തനാണ് സർവശ്രേഷ്ഠൻ. നിത്യഭക്തനായിരിക്കുന്നതും ജ്ഞാനി മാത്രമാണ്. ജ്ഞാനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ ഈശ്വരനും ഈശ്വരന് ഏറ്റവും പ്രിയപ്പെട്ടവൻ ജ്ഞാനിയുമാണ്. അനേകം ജന്മങ്ങളിലെ സത്സംഗം കൊണ്ടും ശാസ്ത്രാഭ്യാസം കൊണ്ടും സദാചാര നിഷ്ഠ കൊണ്ടും ഭക്തി വൈരാഗ്യങ്ങൾ വളർന്നു വളർന്ന് മനോനാശവും വാസനാക്ഷയവും സംഭവിക്കുമ്പോഴാണ് ആത്മാവ് പ്രകാശിക്കുന്നത്. അവരിൽ ജ്ഞാനം പ്രകാശിക്കും. ജ്ഞാനപ്രകാശത്തിലൂടെ സർവത്ര വാസുദേവ ദൃഷ്ടി മിഴിച്ചിട്ടുള്ള മഹാത്മാക്കൾ എത്രയോ ദുർലഭമാണ്. ജ്ഞാനിയുടെ ലക്ഷണമാണ് സ്ഥിതപ്രജ്ഞത. മനസ്സിൽ പൊന്തി വരാറുള്ള ആഗ്രഹങ്ങളെയെല്ലാം അകറ്റി ആത്മാവ് കൊണ്ട് ആത്മാവിൽ തന്നെ ആനന്ദിക്കുന്നയാളാണ് സ്ഥിതപ്രജ്ഞൻ. ആഗ്രഹങ്ങൾ മനസ്സിൽ നിന്ന് പോകണമെങ്കിൽ അനന്യഭക്തിയോ ജ്ഞാനമോ അവിടെ പ്രകാശിച്ചിരിക്കണം. പ്രജ്ഞ സ്ഥിരമാകണമെങ്കിൽ അത് എത്തേണ്ടിടത്ത് എത്തിയിരിക്കണം. അതിനുള്ള തടസ്സങ്ങളാണ് ആഗ്രഹങ്ങൾ, മമത, അഹങ്കാരം ആദിയായവ. ആത്മാന്വേഷണം കൊണ്ട് ഈ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. അജ്ഞാനമാണ് അഹങ്കാരത്തിന് കാരണം. അഹങ്കാരത്തിൽ നിന്നാണ് മമത അല്ലെങ്കിൽ എൻ്റേതെന്നുള്ള ഭാവം വരുന്നത്. ഞാനും എൻ്റേതും ഉള്ളിടത്തെ ആഗ്രഹങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ശരീര ഇന്ദ്രിയ മനോബുദ്ധികളിലുള്ള ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവം പോയാൽ ആഗ്രഹങ്ങൾ ഒന്നടങ്കം നശിക്കുകയും ആത്മസ്വരൂപം പ്രകാശിക്കുകയും ചെയ്യും. ആത്മസ്വരൂപത്തിൽ വർത്തിക്കുന്നവൻ പരമശാന്തി അനുഭവിക്കുന്നു. അല്ലാത്തവർ വെറുപ്പ്, ഭയം, വ്യാകുലത ഇവയിൽപ്പെട്ട് എപ്പോഴും അശാന്തരായി കഴിയുന്നു. ഇവയൊന്നുമില്ലാത്ത അനന്യഭക്തനാണ് ഭഗവാന് പ്രിയനായിട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഭക്തനെ കൊണ്ട് ലോകത്തിനോ ലോകത്തെ കൊണ്ട് ആ ഭക്തനോ അല്പവും വ്യാകുലതയുണ്ടാവുന്നില്ല. തന്നിലുള്ള വെറുപ്പും ഭയവും വ്യാകുലതയുമാണ് തനിക്കും അന്യർക്കും അശാന്തിക്ക് കാരണമായി ഭവിക്കുന്നത്. താൻ നന്നായാൽ സർവത്ര നന്മ അനുഭവിക്കാറാവും. ജ്ഞാനീ ഭക്തൻ ഗുണാതീതനുമായിരിക്കും. ഗുണാധീനനായിരിക്കുന്നവനിൽ ജ്ഞാനവും ഭക്തിയും വേണ്ട പോലെ വളർന്ന് പ്രകാശിക്കുകയില്ല. അവനിൽ സംസാര ക്ലേശങ്ങൾ വർദ്ധിച്ചുകൊണ്ടുമിരിക്കും. ഗുണാതീതന് തന്നെ മാനിക്കുന്നവരോടും അവമാനിക്കുന്നവരോടും മിത്രങ്ങളോടും ശത്രുക്കളോടും എല്ലാം സമഭാവനയാണുള്ളത്. എവിടെയും ഭേദബുദ്ധിയില്ല. താനായിട്ട് ഒരു സംരംഭവും തുടങ്ങാനും അയാൾ കൂട്ടാക്കുകയില്ല. ആത്മാവിൽ രമിക്കുകയും തൃപ്തി കണ്ടെത്തുകയും സന്തോഷിക്കുകയും ചെയ്യുന്നവർക്ക് ഇനിയും ചെയ്യേണ്ടതായിട്ട് ഒന്നും ഇല്ല. ഈ ലോകത്തെ ഒന്നിനും വേണ്ടി ആശ്രയിക്കാത്ത അദ്ദേഹത്തിന് ഇവിടെ കർമ്മം ചെയ്ത് എന്തെങ്കിലും നേടാനോ കർമ്മം ചെയ്യാതെ ഇരുന്ന് എന്തെങ്കിലും നഷ്ടപ്പെടാനോ ഇല്ല. ഇങ്ങനെയുള്ളവർ ശരീരം കൊണ്ട് കർമ്മം ചെയ്താലും ബദ്ധരാകുന്നില്ല. പ്രാരബ്ധത്തിന് അനുരൂപമായി എന്തു വന്നു ചേരുന്നുവോ അതിൽ അതീവ തൃപ്തനായി കഴിഞ്ഞുകൂടുന്നു. ഒന്നിലും മമതയോ വിദ്വേഷമോ ഇല്ല. എന്ത് കിട്ടിയാലും ഇല്ലെങ്കിലും തൃപ്തിക്ക് ഒരു കുറവുമില്ല. ആത്മാവിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് ഒന്ന് വന്നു ചേർന്നതുകൊണ്ടോ വിട്ടുപോയതുകൊണ്ടോ തൃപ്തിക്ക് ഭംഗം വരുന്നില്ല. ഈശ്വരൻ സർവഭൂതങ്ങളുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. അവിടെ സ്ഥിതി ചെയ്തുകൊണ്ട് തൻ്റെ മായാശക്തിയാൽ യന്ത്രത്തിൽ ഘടിപ്പിച്ച പദാർത്ഥങ്ങൾ എന്ന പോലെ അതാതിൻ്റെ കർമ്മത്തിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഹൃദയാന്തർഭാഗത്ത് ആത്മസ്വരൂപേണ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന പരമപുരുഷനായ ആ ഭഗവാനെ എല്ലാ ഭാവങ്ങളെ കൊണ്ടും എല്ലാ പ്രകാരത്തിലും ശരണം പ്രാപിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്താൽ അവിടുത്തെ പ്രസാദം കൊണ്ട് പരമമായ ശാന്തിയെയും ശാശ്വതമായ കൈവല്യത്തെയും പ്രാപിക്കാം. ഞാൻ ആരാണ്? ഈ ലോകം എങ്ങനെയുണ്ടായി? ഈ ലോകത്തിൻ്റെ സൃഷ്ടികർത്താവ് ആരാണ്? എന്തുകൊണ്ടാണ് ഈ ലോകത്തെ നിർമ്മിച്ചിരിക്കുന്നത്? ഇപ്രകാരമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയ ഒരു മഹാത്മാവായിരുന്നല്ലോ രമണ മഹർഷി. താൻ ആരെന്നുള്ള അന്വേഷണം ശരിയാകുമ്പോൾ താനി ശരീര ഇന്ദ്രിയ മനോബുദ്ധികളൊന്നും അല്ലെന്നും താൻ നിത്യശുദ്ധ മുക്തമായ ആത്മാവാണെന്നും ബോധിക്കാൻ ഇടയാകുന്നു. ഈ ലോകത്തോടുള്ള ബന്ധമാണ് ഈ അനുഭവത്തിന് തടസ്സമായി നിന്നിരുന്നത്. വൈരാഗ്യം വളർന്ന മനസ്സ് ശുദ്ധമായിട്ടുള്ള സാധകനിൽ ഭക്തിയോ ജ്ഞാനമോ പ്രകാശിക്കുമ്പോൾ പ്രസ്തുത തടസ്സം നീങ്ങിക്കിട്ടും. ജ്ഞാനിക്കും മൂഢനും ശാസ്ത്രത്തിൻ്റെ ആവശ്യമില്ല. ജിജ്ഞാസുക്കളായ സാധകന്മാർക്ക് വേണ്ടിയാണ് ശാസ്ത്രം നിർമ്മിച്ചിട്ടുള്ളത്. ശാസ്ത്രാനുസാരിയായി ജീവിക്കുന്നവർ ജീവിത ലക്ഷ്യം സാധിച്ച് നിത്യസുഖികളും സംതൃപ്തരുമായി തീരുന്നു. അതിനെ അവഗണിക്കുന്നവർ സംസാരത്തിൽ നിമഗ്നമായി നിത്യനരകം അനുഭവിക്കുന്നു. മഹാത്മാക്കളുടെ ജീവിതാനുഭവങ്ങളാണ് ശാസ്ത്രങ്ങളായി തീരുന്നത്. മനസ്സ് ശുദ്ധമായി എല്ലായിടത്തും ആത്മാവിനെ ദർശിക്കുന്നവരാണ് മഹാത്മാക്കൾ. രമണ മഹർഷിയും തൻ്റെ തന്നെ ജീവിതാനുഭവങ്ങളുടെ രഹസ്യമാണ് 42 ഗീതാശ്ലോകങ്ങളിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതനുസരിച്ച് ജീവിക്കുന്നവർ ജന്മസാഫല്യ സുഖം അനുഭവിക്കുക തന്നെ ചെയ്യും. ഓം തത്സത് ശ്രീ രമണാർപ്പണമസ്തു.